പ്രിയ സ്ഥലം. ആറാം അധ്യായം നമുക്ക് പഠിക്കാം. ആറാം അധ്യായം പഠിക്കുമ്പോൾ നാം അല്പം സമയം ചില മുഖവരികൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ആറാം അധ്യായത്തിൻ്റെ പഠനം നമുക്ക് തുടങ്ങാം. ആറാം അധ്യായം മുതൽ 19 വരെയുള്ള വെളിപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ സംബന്ധിക്കുന്നതാണ്. നാം മുമ്പേ ചിന്തിച്ചതുപോലെ കർത്താവിൻ്റെ മധ്യാകാശ വരവോടുകൂടെ സഭയുടെ ഉൽപ്രാപണം അഥവാ റിസറക്ഷൻ നടന്നു കഴിഞ്ഞു. അതോടെ സഭയെ ഒരുക്കിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ സിംഹാസനത്തിന് മുൻപാകെ ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ ഉൽപ്രാപണത്തോടെ ദൈവം യഹൂദജാതിയുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുകയും റോമർ 11 അധ്യായത്തിൻ്റെ നിറവേറൽ സംഭവിക്കുകയും ചെയ്യുന്നു. റോമർ 11 അധ്യായത്തിലെ ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിക്കുന്നു. 11:7 ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. റോമർ 11:11, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു? ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവർ ലംഘനം ഹേതുവായി, ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. റോമർ 11:12 പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിൻ്റെ ഘനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. ഉള്ള ശ്രദ്ധിക്കണേ. 11:15, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇതിൽ നിന്നും ചില വാക്കുകൾ കുറിച്ചിട്ട് നമുക്ക് തുടരാം. ഈ സഭായുഗം അവസാനിക്കുന്നത് വരെയും യഹൂദൻ്റെ ഹൃദയത്തിന് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. യഹൂദൻ അല്ലാത്തവർ എല്ലാം ജാതികളാകുന്നു. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥനും വാഗ്ദത്തിൽ പങ്കാളികളുമാകുവാൻ അങ്ങനെ ഇടയായിട്ട് തീർന്നു. എന്നാൽ ഈ സഭ മേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്നതോടുകൂടെ ദൈവം യഹൂദജാതിയോട് ജാതീയപരമായി ഇടപെടുവാൻ തുടങ്ങും. അത് 7 വർഷത്തേക്കായിരിക്കുമെന്ന് ദാനിയേലിന് 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ വെളിപ്പെടുത്തുകയുണ്ടായി. നാം ചിന്തിക്കുവാൻ പോകുന്ന തുടർന്നുള്ള ഭാഗങ്ങൾ 19 വരെയും ദൈവം യഹൂദനുമായുള്ള ഇടപാടിൻ്റെ സമയവും അതേസമയം അന്തിക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ കാലം അഥവാ മഹോപദ്രവകാലം എന്നറിയപ്പെടുന്ന കാലമായിരിക്കുമെന്ന് നാം ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനിയും 6:1-2 വാക്യങ്ങൾ ദയവായിട്ട് ആരെങ്കിലും വായിച്ചാൽ.
കുഞ്ഞാടെ മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനെ ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പവനായും പുറപ്പെട്ടു.
ഇതുവരെ നാം വെളിപ്പാട് 5 അധ്യായങ്ങൾ പഠിച്ചല്ലോ. അതിൽ 1 അധ്യായം നീ കണ്ടത് അഥവാ ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടായിരുന്നു. 2-3 അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത് അഥവാ സഭയെക്കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു. 4-5 അധ്യായങ്ങൾ സ്വർഗീയ സമ്മേളനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു. എന്നാൽ 6 അധ്യായം മഹോപദ്രവകാലത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാകുന്നു. ഇപ്പോൾ ദൈവിക ന്യായവിധി ആരംഭിക്കുകയായി. നീ വരിക എന്ന് ജീവികളിൽ ഒന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ വേഷത്തിൽ കള്ളക്രിസ്തു വെളിപ്പെടുകയാണ്. അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടാതെ വണ്ണം പരിശുദ്ധാത്മാവ് വഴിയിൽ തടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം അനുവദിക്കുന്ന ഒരു സമയത്തേക്ക് അവനെ വരുവാനും ജയിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. 2 തെസ്സലോനിക്കർ 2:6, 7, 8 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോവുക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മമൂർത്തി വെളിപ്പെടാതെ വണ്ണം വഴിയിൽ തടുക്കുന്ന പരിശുദ്ധാത്മാവ് സഭയുടെ എടുക്കപ്പെടലിനോടുകൂടെ സ്വർഗത്തിലേക്ക് പോയി എന്നതിനാൽ അന്തിക്രിസ്തു അഥവാ അധർമ്മമൂർത്തി വരുവാൻ ഇടയാകുന്നു അഥവാ അനുവദിക്കപ്പെടുന്നു. വെളിപ്പാട് 19:11 കർത്താവ് വെള്ളക്കുതിര പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. എന്നാൽ വെളിപ്പാട് 6:1 കർത്താവിൻ്റെ വേഷത്തിൽ വരുന്നവനാകുന്നു അന്തിക്രിസ്തു. കിരീടം അധികാരത്തെ കുറിക്കുന്നതാണ്. വെള്ളക്കുതിര പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. എന്നാൽ അമ്പ് ഉള്ളതായി പറയുന്നില്ല. അർത്ഥാൽ അവൻ യുദ്ധം ചെയ്യാതെ തന്ത്രപൂർവം അധികാരപരിധി വർദ്ധിപ്പിക്കുന്നു. കാരണം ഡാനിയൽ 8:23 ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അതിക്രമക്കാരെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ നയതന്ത്രത്താൽ താൽക്കാലിക സമാധാനം സ്ഥാപിക്കുമെങ്കിലും അത് നിലനിൽക്കയില്ല. ഇസ്രായേലിന്റെ പിന്തുണയും ആരംഭത്തിന് അവന് ലഭിക്കും എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇനിയും വെളിപ്പാട് പുസ്തകം 6:3-4 വാക്യങ്ങൾ വായിച്ചാൽ,
അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കോണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി.
രണ്ടാം മുദ്ര പൊട്ടിക്കുമ്പോൾ വാളും വഹിച്ചുകൊണ്ട് ഒരുവൻ ചുമന്ന കുതിര പുറത്ത് സവാരി ചെയ്യുന്നു. ചുവപ്പ് നിറവും വാളും യുദ്ധത്തെയും തൽഫലമായുള്ള രക്ത ചൊല്ലിച്ചില്ലയുമാണ് കാണിക്കുന്നത്. വെള്ളക്കുതിര പുറത്തു വരുന്നവൻ സമാധാനത്തെ കുറിച്ച് പറയുമെങ്കിലും ഉപായരൂപേണയുള്ള പ്രവർത്തനങ്ങളായിരുന്നതിനാൽ സമാധാനം നിലനിൽക്കയില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായ സംഹാരം നടക്കുന്നു അഥവാ രക്തച്ചൊരിച്ചിലുണ്ടാകുന്നു. ഇനിയും 6:5-6 വാക്യങ്ങൾ വായിച്ചാൽ,
മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു.
ഇവിടെ കുതിരയുടെ കറുത്ത നിറം ദുഃഖത്തെ കാണിക്കുന്നു. കുതിര സവാരിക്കാരൻ കയ്യിൽ ത്രാശു പിടിച്ചിരിക്കുന്നത് ഭക്ഷ്യ നിയന്ത്രണത്തെ കാണിക്കുന്നതാണ്. ഭയങ്കരമായ ക്ഷാമം ഉണ്ടാകുന്നതിനാൽ നിത്യോപയോഗ സാധനങ്ങളുടെ അളവും വിലയും നിയന്ത്രിക്കുന്നു. അതായത് റേഷൻ വിതരണം നമുക്കെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ഈ കാലയളവിൽ റേഷൻ ആയിട്ട് ഭക്ഷണ സാധനങ്ങളും എണ്ണയും വിൽക്കുവാനായിട്ട് തുടങ്ങുന്നു. അതാണ് കയ്യിൽ ത്രാശ് പിടിച്ചിരിക്കുന്ന കുതിര സവാരിക്കാരനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനിയും വെളിപ്പാട് പുസ്തകം 6:7-8 വാക്യങ്ങൾ വായിച്ചാൽ,
നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവനെ മരണം എന്ന് പേർ. പാതാളവനെ പിന്തുടരുന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ നാലിലൊന്നിന്മേൽ അധികാരം ലഭിച്ചു.
ഇവിടെ മഞ്ഞ നിറം മരണത്തിന്റെ അടയാളമാണ്. 1, 2, 3 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ യുദ്ധവും ക്ഷാമവും ഭയങ്കരമായി ഉണ്ടായതായി നാം ചിന്തിച്ചു. മരണം അതിൻ്റെ അനന്തര ഫലമാകുന്നു. മഹാവ്യാധിയും കാട്ടുമൃഗശല്യവും യുദ്ധത്തിൻ്റെയൊക്കെയും ഫലമായിട്ട് വർദ്ധിക്കുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല. യഹോവയെ അനുസരിക്കാത്തവരുള്ള ദൂത് നിങ്ങൾ ശ്രദ്ധിക്കുക. യിരെമ്യാ പ്രവചനം 15:1-3 യഹോവ എന്നോട് അല്ല ചെയ്തത്, മോശയും ശമുവേലും എൻ്റെ മുൻപാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് നാട്ടിക്കളയുക, അവർ പോയിക്കൊള്ളട്ടെ. ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പോയിക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക. കൊന്നു കളയുവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കളും തിന്നു മുടിക്കുവാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ 4 വകയെ ഞാൻ അവരെ നേരെ നിയമിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദ ലോർഡ്. ലേവ്യാപുസ്തകം 26:22-33 വാക്യങ്ങളും യെഹെസ്കേൽ പ്രവചനം 5:15-17 വാക്യങ്ങളും വായിച്ചാൽ ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. ഇനി നമുക്ക് 6:9-11 വാക്യങ്ങൾ വായിച്ചാണ്.
അവൻ 5 പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനും ആയ നാദ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയം കൊടുത്തും അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി.
ഇവിടെ യാഗപീഠത്തിന് കീഴിൽ കാണപ്പെട്ട ആത്മാക്കൾ അന്ത്യക്രിസ്തുവിന്റെ വാഴ്ചയുടെ സമയത്ത് വിശ്വാസ നിമിത്തം കൊല്ലപ്പെട്ടവരാണ്. വിശ്വാസത്തിന് വേണ്ടി അവർ വളരെ വില കൊടുക്കേണ്ടിയിരിക്കുന്നുവെങ്കിലും പിന്മാറുന്നില്ല. ഇന്ന് വലിയ എതിർപ്പുകളൊന്നും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതിനില്ലാതിരുന്നിട്ടും അനേകർക്കും കഴിയുന്നില്ല. അങ്ങനെയുള്ളവർ നിത്യനാശത്തിന് ഇരയാകുമെന്നുള്ളത് സത്യമാണ്. ആത്മാക്കൾ അല്പകാലം അഥവാ 3.5 വർഷങ്ങൾ സ്വസ്ഥമായി പാർക്കണമെന്ന് അരുളപ്പാടുണ്ടാകുന്നു. കാരണം അവരെ പോലെ രക്തസാക്ഷികളാകുന്ന അസംഖ്യമായവർ ഇനിയും വരുവാനായിട്ടുണ്ട്. കാരണം മഹോപദ്രവത്തിൻ്റെ ബാക്കിയുള്ള സമയമുള്ളതുകൊണ്ട് ഇനിയും രക്തസാക്ഷികൾ വരുന്നതുവരെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർ ഇവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് കഴിയുന്നു. ഇനിയും നമുക്ക് 6:12-17 വാക്യങ്ങൾ വായിച്ചാൽ,
ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പണം പോലെ പറത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അത്തിവർഷം പെരുങ്കാറ്റ് കൊണ്ടും കുലുങ്ങിയിട്ടും കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു, പുസ്തക ചുരുൾ ചുരുട്ടുപോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതവണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതവണ്ണവും ഞങ്ങളെ മറപ്പീൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു.
ഇവിടെ 6-ാം മുദ്രയെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. 6-ാമത്തെ മുദ്രയോടെ ആകാശത്തിനും ഭൂമിക്കും എല്ലാം ഇളക്കം സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മലകൾ ഇളകുന്നു, ഇളകി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു തുടങ്ങിയ സംഭവങ്ങളാൽ ഇതിൻ്റെ പിന്നിൽ ദൈവീയ ക്രോധമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ജനം ദൈവത്തെ സഹായത്തിന് വേണ്ടി വിളിക്കുന്നില്ല. പിന്നെ ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ മരിക്കുന്നത് നല്ലതെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ സഹായിപ്പാൻ കഴിയാത്ത മലകളോടും പാറകളോടും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എത്ര കഷ്ടമാണ്! ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നേനെന്നാൽ സഹായിപ്പാൻ കഴിയാത്ത മലകളോടും പാറകളോടും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നു. സങ്കീർത്തനം 102:26, യെശയ്യാവ് 34:4, യെശയ്യാവ് 2:14-17, ഹബക്കൂക്ക് 3:6, യിരെമ്യാവ് 8:3, ലൂക്കോസ് 23:30, റോമർ 2:5, ഈ വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് സഹായമാകും. ഇതോടുകൂടെ 6-ാം അധ്യായ പഠനം ഇവിടെ നിർത്തുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് 7-ാം അധ്യായം പ്രാർത്ഥനയോടെ നമുക്ക് പഠിക്കാൻ കർത്താവ് പിന്നാലെ ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.